അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൽ ഇന്ന് നമുക്ക് അതിഥിയായിത്തിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ വിനീത ജേക്കബാണ്. പ്രൊഫസർ വിനീത മാഡവുമൊത്തുള്ള ഇന്റർവ്യൂ നമുക്ക് തുടരാം.
അടുത്ത ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ഒരു നഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുത്ത ഒരുപാട് വ്യക്തികളുണ്ട്, അവരോട് മാഡത്തിന് പറയാനുള്ളത് എന്താണ്?
നഴ്സിംഗ് എന്നത് ഒരു കോളിംഗ് ആണ്. വളരെ വലിയ സേവനവും ത്യാഗവുമാണ്
മനസ്സും വേണം
ഇവര്, തീർച്ചയായിട്ടും മനസ്സും ഇവർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ കാര്യം അവർ തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കുക. ഞങ്ങൾ വളരെ വലിയ ഒരു സേവനവും ത്യാഗവുമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് വരുന്ന രോഗികളുടെ സ്നേഹവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. എനിക്ക് അതാണ് അവരോട് പറയാനുള്ളതും അവർക്ക് കൊടുക്കാനുള്ള ഒരു ബ്ലെസ്സിങ്ങും. കാരണം അത് വളരെയധികം, ഒരു രണ്ടര വർഷക്കാലമാണ് ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തത്. പക്ഷെ ആ ഒരു സമയത്ത് വളരെയധികം ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ്. മുമ്പ് ഒരു ആ ഒരു കാര്യം ചോദിച്ചല്ലോ, മറക്കാനാവാത്ത അനുഭവം. അതിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽ. എന്നെ വളരെയധികം അതായത് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് 24 വയസ്സുള്ളൊരു പെൺകുട്ടി. ആ പെൺകുട്ടി ആക്സിഡന്റ് കഴിഞ്ഞ് ആംബ്യൂട്ടേഷൻ ചെയ്ത്, കല്യാണം കഴിച്ചിട്ടില്ല, 24 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ആംബ്യൂട്ടേഷൻ ചെയ്ത് ആക്സിഡന്റിന് ശേഷം. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ വളരെയധികം സമയം, ഞങ്ങൾ ജോലി സമയം കഴിഞ്ഞിട്ടും ഞാനും എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വളരെയധികം സമയം അവിടെ ചെലവഴിച്ചിരുന്നു. അവരുടെ പേരൻസ് അവർ തന്നെ ആ ഒരു ബ്ലെസ്സിങ്സും സ്നേഹം എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും മറക്കാനാവില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും
ചെയ്യുന്നുണ്ട്.
തീർച്ചയായിട്ടും ഈ നഴ്സസിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സ്നേഹവും അനുഗ്രഹവും രോഗികളിൽ നിന്ന് കിട്ടുന്നത് എപ്പോഴും അവരുടെ കൂടെയുണ്ട്. അതാണ് ഏറ്റവും നല്ല ഒരു ജീവന്റെ വിലയാണ് അവരുടെ കൈകളിൽ. നമ്മളൊരു സാധാരണ ഒരു ഓഫീസിലെ പോലെയോ, അവരുടെ ജോലിയെ ഞാൻ കുറച്ച് കാണുന്നല്ല, പക്ഷെ ഒരു ഓഫീസ് ജോലിയെ അല്ലെങ്കിൽ ഒരു ഫയലിനോട് നമ്മൾ ഫയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി പോലെയല്ല ഒരു ജീവൻ കൈകാര്യം ചെയ്യുന്ന. നമ്മളെ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു കടയിലോ വരുന്ന ഒരു കസ്റ്റമറിനോട് നമുക്ക് പറയാം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. പക്ഷെ നമുക്കൊരിക്കലും ആ ഒരു വെയിറ്റിംഗ് ടൈം പറയാൻ പറ്റാത്ത ഒരു മേഖലയാണ് നമ്മുടെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്.
ഇതുപോലൊരു ഉദാഹരണം സ്വപ്നങ്ങളിൽ മാത്രം,
ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അതിലായിരിക്കാം നമ്മളുടെ ഒരു ഒരു ജീവൻ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞു. അതും വളരെയധികം അനുഭവങ്ങളുണ്ട്. അതായത് ഒരു കാർഡിയാക് അറസ്റ്റിലേക്കൊക്കെ പോകുന്ന ഒരു പേഷ്യന്റിനെ ഇമ്മീഡിയറ്റ്ലി ഡീഫിബ്രില് ചെയ്ത് അവരെ തിരികെ ആ ജീവനിലേക്ക് കൊണ്ടുവരുന്ന പലപ്പോഴും നഴ്സുമാരും ഡോക്ടർമാരും നഴ്സുമാരും ചെയ്യും. നഴ്സുമാരും അതിൽ വളരെയധികം അങ്ങനെ ചെയ്ത് ജീവൻ രക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു വലിയ വലിയ കാർഡിയാക് അറസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അല്ലാതെ വരുന്ന ചെറിയ കാര്യം, ഒരു പനിയാണെങ്കിൽ പോലും ആ പനി നമുക്ക് കുറേ നേരം, അതായത് ഒരു ഹൈ ടെമ്പറേച്ചർ കുറേ നേരത്തേക്ക് അത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടുണ്ടാകും.
അപ്പോൾ
ഭീഷണിയാകാം. അപ്പോൾ കൃത്യസമയത്ത് അത് കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ ഈ പനി ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് നഴ്സുമാരാണ്. അവരുടെ അടുത്ത് നിന്ന് എപ്പോഴും റെക്കോർഡ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ പനിയുടെ സ്വഭാവം, ഇത്ര സമയം ഇന്ന സമയത്ത് വരുന്ന പനി, ഇതെല്ലാം ഒരു രോഗം നിർണ്ണയിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഈ നഴ്സസ് ഇതിൻ്റെ അടുത്ത് നിന്ന് അവർ മനസ്സിലാക്കി അത് ചെയ്യുന്നൊരു കാര്യമാണ്.
അതെ അതെ, ശരിക്കും ഡോക്ടേഴ്സ് നേഴ്സ് എല്ലാവരും തന്നെ എന്താണ് നമ്മളെ ദൈവത്തിന്റെ കരങ്ങൾ എന്ന് പറയുന്നതിനകത്ത് ഒന്നും അല്ലേ, അതിനകത്തൊരു മാറ്റവും ഇല്ല. അതൊരു സത്യമായ വാക്കുകൾ തന്നെയാണ്.
നഴ്സസിന് വളരെയധികം, അതായത് നമ്മളൊരു ഒത്തിരി സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ നമുക്ക് നമ്മുടേതായിട്ട് ഉണ്ട്, നഴ്സസിന് അതുപോലെ ഉണ്ട്. പക്ഷെ അതൊന്നും ഈ ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ അതൊന്നും അവിടെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അവരുടെ ജോലിയെ ബാധിക്കാനോ സാധിക്കില്ല. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ അതൊന്നും അവിടെ നടക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇതെല്ലാം മറന്ന് ഇതിനെയൊന്നും ആ ഒരു കെയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ ആണ് അവര് ആ ഫുൾ ടൈം
ഫീൽഡിൽ നിൽക്കാൻ. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം, മേഡം ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുക്കുന്നവർ എങ്ങനെയും എബ്രോഡ് പോകണം എന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് അല്ലെ? ഇപ്പം നഴ്സിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ശരിക്കും അതിനോട് മേഡത്തിനുള്ള ഒരു അഭിപ്രായം എന്താണ്?
എല്ലാവരും എബ്രോഡ് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം
ഒരു
പരിധി വരെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു പ്രൊഫഷനിലും പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് ഒരുപോലെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതിനായിട്ടാണ് പുതിയ മേഖലകളോ മറ്റ് രാജ്യങ്ങളോ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള അവസരങ്ങളുണ്ട്. അതായത് പല ഒരു മിലിറ്ററി നഴ്സിംഗ് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലെ നഴ്സിംഗ്, പ്രൈവറ്റ് സെക്ടർ നഴ്സിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യങ്ങളിലുള്ളത് ഇവിടെയുള്ളവർ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് നമ്മുടെ രാജ്യത്ത് പരിമിതികളുണ്ട്. അപ്പോൾ അവർക്ക് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അതാണ് നമ്മൾ എബ്രോഡ് പോയാൽ നഴ്സസിന് വളരെയേറെ സ്കോപ്പാണ് പല മേഖലകളിലുള്ളത്. ഉദാഹരണത്തിന് അവർക്ക് നഴ്സ് ക്ലിനീഷ്യനായിട്ട് വർക്ക് ചെയ്യാം, നഴ്സ് പ്രാക്ടീഷണറായിട്ട് ചെയ്യാം, വേറെ ഒത്തിരി സാധ്യതകളുണ്ട്. ടെലി ഹെൽത്ത് നഴ്സ്, പാലിയേറ്റീവ് നഴ്സ്, ഫ്ലൈറ്റ് നഴ്സ്, ഇൻഡസ്ട്രിയൽ നഴ്സ്, ഫോറൻസിക് നഴ്സ്, അങ്ങനെ ധാരാളം സാധ്യതകൾ തുറന്നു കിട്ടുന്നുണ്ട്. നഴ്സ് പ്രാക്ടീഷണറിൽ തന്നെ സർജിക്കൽ നഴ്സ്, മെഡിക്കൽ നഴ്സ്, ഫാമിലി ഹെൽത്ത് നഴ്സ് പ്രാക്ടീഷണർ, പീഡിയാട്രിക് നഴ്സ് പ്രാക്ടീഷണർ, സൈക്യാട്രിക് നഴ്സ് പ്രാക്ടീഷണർ, ജിറന്റോളജിക്കൽ നഴ്സ് പ്രാക്ടീഷണർ, വിമൻ ഹെൽത്ത് പ്രാക്ടീഷണർ, റീഹാബിലിറ്റേഷൻ നഴ്സ്, നഴ്സ് റിസർച്ചർ, അങ്ങനെ പോകുന്നു. അതിന്റെ നമുക്ക് പലർക്കും അത് അറിയില്ലാത്തൊരു കാര്യമാണ് നഴ്സിംഗിൽ ഇത്രയും സ്കോപ്പ് എബ്രോഡ് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും ആൾ യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പ്രൊഫഷന്റെ വളർച്ചയ്ക്ക് ഇതെല്ലാം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തേക്ക് കടന്നു പോകും.
ഓക്കെ, ഇനി മാഡം ഞാൻ പറഞ്ഞ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അത് മറ്റൊന്നല്ല, മാഡം തൊട്ടു മുമ്പ് പറഞ്ഞു നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എല്ലാ മനുഷ്യരിലും പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ അതെല്ലാം മറന്നിട്ട് വേണം ആ ഒരു പേഷ്യന്റിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു മേഖലയെ സംബന്ധിച്ച് പലപ്പോഴും നമ്മുടെ ചില പേഴ്സണൽ കാര്യങ്ങൾ മാറ്റിവെച്ച്, ഫോർ എക്സാമ്പിള് ആഘോഷങ്ങളായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷ ദിവസങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്ന അവസ്ഥയുണ്ട്. അപ്പോഴേക്കും മാഡത്തിന്റെ ഒരു മനസ്സിൽ എന്തായിരുന്നു?
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരിക്കലും അതിലൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഒരു നഴ്സസിനും അത് തോന്നുമെന്ന് തോന്നില്ല. കാരണം അത് അവരുടെ കമ്മിറ്റ്മെന്റാണ്. വേദന അനുഭവിക്കുന്ന ഒരു രോഗിക്ക് മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളതും.
ഓക്കേ,
ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു രീതിയിലാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ എന്നത് ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ്. നഴ്സിംഗിൽ രോഗികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരോട് എന്തായിരിക്കണം ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മൾ നഴ്സിംഗ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നഴ്സിംഗിൽ. അപ്പം ആ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെന്ന് എനിക്ക് പ്രതീക്ഷ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയിട്ടില്ല. നഴ്സസിന് അത് തോന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ, കാരണം ഇപ്പം നമ്മുടെ കൊറോണ സമയത്ത് ശരിയാണ് വേറെ അങ്ങനെ ആഘോഷങ്ങളൊന്നുമില്ല, നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. എങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ നമ്മൾ ജോലിക്ക് കയറേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചെന്നുള്ള ആ ഒരു മനസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓക്കെ മാഡം, ഇനി അക്കാദമിക് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് കൈകാര്യം ചെയ്തു പോകുന്നത്?
നമ്മൾ അക്കാഡമിക് തലത്തിൽ നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് സ്റ്റുഡൻസ് വരുമ്പോൾ ഈ നഴ്സിംഗിന്റെ എല്ലാ പാഠങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു അക്കാഡമിഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ചുമതലയാണ്. അപ്പോൾ ഈ ഒരു മേഖലയുടെ പ്രത്യേകത അറിയാമല്ലോ, ഒരു മറ്റെല്ലാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞതൊരു വളരെ കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും ഒക്കെ വേണ്ടിയതായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിനായി കുട്ടികളെ ഒരുക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ്ങുമാണ്. ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്നും ഒരുപക്ഷെ ഇതിലേക്ക് ആഗ്രഹിച്ചു വരുന്നവരായിരിക്കില്ല. കുറച്ച് ശതമാനം കുട്ടികൾ അതിൽ അല്ലാത്തവരുണ്ട്. അപ്പം അത് അവരെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരിക. കാരണം അല്ലാതെ ഒരു നഴ്സ് പുറത്തിറങ്ങിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അവർ ഈ കംപ്ലീറ്റ് ഒരു 100% അവരുടെ ഒരു നഴ്സിംഗ് ഫീൽഡിലേക്ക് അവരുടെ മനസ്സ് ഇട്ട് വേണം അവർ ഒരു ജോലിയിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇവർക്ക് ധാരാളം പഠിക്കാനുണ്ട്. തിയറി പ്രാക്ടിക്കൽസ് വളരെ ടൈറ്റ് പാക്ഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് അവർക്കുള്ളത്. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സുകളായിട്ടും അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് ആയിട്ട് കോളേജിൽ ഹോസ്പിറ്റലിൽ വിടുകയും ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളുടെ വളരെ വ്യക്തമായ പ്ലാനിങ്ങിൽ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ നിർവഹിച്ചു പോകുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് ഇവിടുന്ന് ഇറങ്ങുന്നവരായാലും ഇവിടുന്ന് ഇറങ്ങുന്ന സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. ഇവരെല്ലാം വളരെ നന്നായിട്ട് എക്സൽ ചെയ്യുന്നുമുണ്ട്.
ഓക്കെ മാഡം, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത വെച്ച് എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്?
ഏറ്റവും ഡിവൈൻ ആയ ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ്. രോഗികളെയും വേദനകളിലായിരിക്കുന്നവരെയും ഒക്കെ ശുശ്രൂഷിക്കാനും അവർക്ക് ആശ്വാസമേകാനും കഴിയുമെന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ്. സ്വന്തം പ്രയാസങ്ങളൊക്കെ പലപ്പോഴും മാറ്റിവെച്ചാണ് മറ്റുള്ളവരുടെ വേദനകളെ ആശ്വസിപ്പിക്കാൻ നഴ്സുമാർ എത്തുന്നത്. അപ്പം ഒരു സേവനം ഏറ്റെടുത്ത് ചെയ്യുന്നവരെ നമുക്ക് ഏറ്റവും അധികം ബഹുമാനിക്കാം. ഒരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്നവരോട് പറയാനുള്ളത്, സേവന സന്നദ്ധതയുണ്ടെങ്കിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് നഴ്സിംഗ് പ്രൊഫഷനിലൂടെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്.
ഓക്കെ മാം, ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ ചില നിമിഷങ്ങളിൽ രോഗികളെ സുഖപ്പെടുത്തുന്നതിലും ആശ്വസിപ്പിക്കുന്നതിലും അവരുടെ കൂടെ നിൽക്കുന്നതിലും നഴ്സുമാർ വഹിക്കുന്ന വിലമതിക്കാനാവാത്ത പങ്കിനെ കുറിച്ചുള്ള ഒരു ദിവസം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം ഒരു ആഘോഷം എന്നതിലുപരി സുഖപ്പെടുത്തുന്ന കൈകൾക്കും നിസ്വാർത്ഥ സേവനത്തിനുമുള്ള ഒരു ആദരവ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ദിവസം മാമിനെ പോലെ ഒരാളെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കിട്ടിയതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഇത്രയും നേരം ഈ ഒരു തിരക്കിനിടയിൽ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഓർമ്മകൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം.
താങ്ക് യു ഫോർ കോളിംഗ് മീ.
താങ്ക് യു. അന്താരാഷ്ട്ര നഴ്സസ് ദിനമായ ഇന്ന് റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നമുക്ക് അതിഥിയായി എത്തിയത് തിരുവല്ല പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ വിനീത ജേക്കബാണ്. മാഡത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഒപ്പം നഴ്സസ് ദിനത്തിന്റെ എല്ലാ ആശംസകളും ശ്രോതാക്കൾക്ക് നേർന്നുകൊണ്ട് ഈ ഇന്റർവ്യൂവിൽ നിന്നും വിട പറയുന്നു ആർജി അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.